Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അതിനെക്കുറിച്ചൊക്കെ പല ഭാഗങ്ങളും പറയുന്നു. അതുകൊണ്ട് ഈ സ്ഥലവും നിനക്ക് തരാം. തദ്ദേശ സർവം ആദായ അനുശാദേവ മാമാം ഹേ ഭഗവ, അല്ലയോ ഭഗവാനെ, ഇതെല്ലാം സ്വീകരിച്ചിട്ട് വളരെ ദിവ്യനാണ് ശ്രേഷ്ഠനാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എന്റെ മകൾ ഉൾപ്പെടെയുള്ള എന്റെ സമ്പത്തെല്ലാം ഞാൻ തരികയാണ്. നോക്കുക, അന്നത്തെ ആൾക്കാർക്ക് ആ വിദ്യയോടുള്ള നിഷ്ഠ താല്പര്യം, തന്റെ സർവവും കൊടുത്തിട്ടും വിദ്യ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. തസ്യ ജായാർത്ഥം ആനീതായാഹ രാജ്ഞോ ദുഹിതുഹ ഏവ മുഖം ദ്വാരം വിദ്യായ ദാനേ തീർത്ഥം ഉപോദ്ഗ്രണവാൻ. ഋഷി എന്ത് ചെയ്തു? ജ്ഞാനശ്രുതിയുടെ മകളെ മുഖത്തേക്ക് ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞ് കൊള്ളാൻ തിരക്കേടില്ല, വിദ്യ ഞാൻ ഇതാ തന്നിരിക്കുന്നു എന്നാ പറയുന്നത്. മുഖം ദുഹിതു, നിന്റെ മകളുടെ മുഖത്ത് നോക്കിയിട്ട് നല്ല ഐശ്വര്യമുണ്ട്, അതുകൊണ്ട് വിദ്യ തന്നേക്കാം. വിദ്യായ ദാനി തീർത്ഥം ഉപോദ്ഗ്രണൻ ജാനൻ. വിദ്യയ്ക്ക് ആരൊക്കെയാണ് അധികാരികളെന്ന് പറയുന്നു ഭാഷകാരൻ തന്നെ പറയുന്നു. അവിടെയും പറയുന്നില്ല ശൂദ്രൻ അധികാരിയല്ലെന്ന്. ഇവിടെ നിന്ന് സ്മൃതി ഉദ്ധരിച്ചിരിക്കുകയാണ്. ബ്രഹ്മചാരി വിദ്യയ്ക്ക് അധികാരിയാണ്, ധനദായി ധനം നൽകുന്നവൻ അധികാരിയാണ്, മേധാവി ധനമൊന്നുമില്ല ബുദ്ധിയുണ്ടെങ്കിൽ അവനും വിദ്യ ഗ്രഹിക്കാം, ശ്രോത്രിയൻ വേദത്തെ അധ്യയനം ചെയ്തവൻ, ശ്രോത്രിയപ്രിയ പ്രിയനെന്ന് പ്രത്യേകിച്ച് കൊടുക്കാം. പിന്നെന്താണ് പ്രിയനായിട്ടുള്ളവൻ, ഗുരുവിന് അവനോട് പ്രീതിയുണ്ട്, വേറെ അവന്റെ ഗുണങ്ങളൊന്നും നോക്കുന്നില്ല, പ്രിയപ്പെട്ടവനാണ് വേണ്ടപ്പെട്ടവനാണ് വിദ്യ ഉപദേശിക്കുന്നു. വിദ്യയാവാ വിദ്യാം, ഇനി ഒരാൾ തനിക്കൊരു വിദ്യ തരുന്നു, അതുകൊണ്ട് പകരം വേറൊരു വിദ്യ കൊടുക്കുന്നു. വിദ്യയ്ക്ക് വിദ്യ താന് തീർത്ഥാനി, ഇതാണ് സ്ഥാനം, വിദ്യ ഗ്രഹിക്കുന്നതിനുള്ള സ്ഥാനങ്ങൾ എന്നിങ്ങനെ ഏതോ സ്മൃതിയിൽ പറയുന്നുണ്ട്. ഈ സ്മൃതിയിലും പറയുന്നില്ല ശൂദ്രന്റെ വിദ്യയ്ക്ക് അധികാരമില്ലെന്ന്. പക്ഷെ അതുകൊണ്ട് ഭാഷകാരൻ സമർത്ഥിച്ചു, ഇത് വിദ്യയായ വചനം വിജ്ഞായദേഹി, അപ്പോൾ ധനം നൽകുന്നവനും വിദ്യ കൊടുക്കാം എന്നുണ്ട്. ശൂദ്രനായാലും വേണ്ടില്ല, പണത്തിന് വിദ്യ കൊടുക്കാം എന്നാണ്. ഇവിടെ വിദ്യ എന്ന് പറയുന്നത് ഉപാസനയാണ്. ഉപാസന എന്താണ് അടുത്ത് പറയുന്നത്? സംവർഗ വിദ്യ എന്ന് പറയുന്ന ഒരു ഉപാസന. പ്രാണനും സർവവും ലയിക്കുന്നു, വായുവിന് സർവവും ലയിക്കുന്നു എന്നിങ്ങനെ ധ്യാനിക്കാൻ പറയുന്നു. അതാണ് സംവർഗ വിദ്യ. സംവർഗം എന്നുവെച്ചാൽ ലയിക്കുക. അവര് ധ്യാന ക്രമത്തെ ഉപദേശിക്കാൻ ആ വിദ്യ ഉപാസനകൾക്ക് അധിഷ്ടഫലമാണ്. എന്താ? പ്രാണനെല്ലാം ലയിക്കുന്നു, വായുവിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ല വിശേഷിച്ച്. ഒരു വൈദികമായ ധ്യാന സമ്പ്രദായമാണ്, അതിന് അലൗകികമാണത്, അതുകൊണ്ട് അലൗകികമായ ഫലങ്ങളും ഉണ്ടാകാം. ആ ഫലമാണ് ലയിക്കുന്ന ഇത്രയും കീർത്തിയും മറ്റും ഉണ്ടായിക്കൊടുത്തത്. അതുകൊണ്ട് സിദ്ധിവിശേഷങ്ങളെല്ലാം ഉണ്ടാകാം. സിദ്ധി വന്നു കഴിഞ്ഞാൽ കീർത്തി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഹംസങ്ങൾ പറഞ്ഞത് എരൈക്കൻ കീർത്തിയുള്ളവനാണ്, തേജസ് ഉള്ളവനാണ് എന്നെല്ലാം പറഞ്ഞു. അത്തരമൊരു വിദ്യയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തന്റെ പുത്രി ഉൾപ്പെടെയുള്ള എല്ലാ ധനവും ജ്ഞാനശ്രദ്ധ രഹിക്കുവിന് കാഴ്ചവയ്ക്കുന്നത്. ഏവൻ ജാനൻ ഉപോദ്ഗ്രണൻ ഉപാചുക്തവാൻ തസ്യാഹ മുഖം ഉപോദ്ഗ്രണൻ ഉവാച അജഹാര രേ മാ ശൂദ്ര അനേനൈവ മുഖേന ആലാപയിഷ്യഥേക്വർണാമ മഹാവശേഷു യത്രാസ്മാസ്മേഹോവാച ആജഹാര ആഹൃതവാൻ ഭവാൻ യതിമാ ധനം തസാധു ഇതി ആജഹാര കൊള്ളാം രേഖം പറയുന്നു കൊള്ളാം. നീ എല്ലാം കൊണ്ടുവന്നല്ലോ, കൊണ്ടുവന്നതിലാണ് നോട്ടം. ഈ മാ ശൂദ്ര, നീ ശൂദ്രനാണെങ്കിലും കുഴപ്പമില്ല, നീ കൊണ്ടുവന്ന സമ്പത്ത് കുഴപ്പമില്ല, നിന്റെ മകള് തിരക്കേടില്ല, കൊള്ളാം. പറയുന്നു മുഖം എന്നാ ആലാപേഷ്യ പറയുന്നു, നിന്റെ മകളുടെ മുഖം കണ്ടപ്പോ എനിക്കെല്ലാം, അതാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. ഞാൻ ശരിക്കുള്ള അർത്ഥമേ പറയുന്നുള്ളൂ, വളച്ചൊന്നും പറയുന്നില്ല. നിന്റെ മകളുടെ മുഖം കണ്ടപ്പോ എനിക്കെല്ലാം പറഞ്ഞു തരണമെന്ന് തോന്നിപ്പോകുന്നു എന്നാണ് രേഖും പറയുന്നത്. മുഖേന ആലാപയിഷ്യഥ, എല്ലാം വ്യക്തമായി പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മുഖേന അനേനൈവ മുഖേനത, എന്റെ മുമ്പിൽ കാണുന്ന ഈ മുഖം കാണുമ്പോ എന്ന് വെച്ചാൽ ജാനശ്രുതിയുടെ പുത്രിയെ രൈക്കന് ഇഷ്ടപ്പെട്ടു, അതാണ് എന്റെ ചെറുപ്പം. അതുകൊണ്ട് വിദ്യ ഉപദേശിക്കുന്നു. ആ പെൺകുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും. ശൂദ്രേരി പൂർവോക്ത അനുകൃതി മാത്രം അത് കാരണാന്തര അപേക്ഷയാ പൂർവ്വം. ഇവിടെയാണ് വീണ്ടും കുഴപ്പം. വീണ്ടും എടോ ശൂദ്ര, വീണ്ടും അങ്ങനെയല്ല വിളിക്കുന്നു. ശരി, ഇതുവരെയുള്ള കാര്യം പോട്ടെ, ആദ്യം ദുഃഖത്തോടുകൂടി വന്നു. അപ്പൊ ശൂദ്ര എന്ന് വിളിക്കാൻ നോക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇവിടെ രണ്ടാമത് വീണ്ടും സമ്പത്തുമായിട്ട് വന്നു. ആ ജഹാര സന്തോഷമായി, രൈക്കുന് സന്തോഷമായി, രൈക്കുന് സന്തോഷമായപ്പോ ജ്ഞാനശ്രദ്ധയ്ക്കും സന്തോഷമായി. വീണ്ടും ശൂദ്ര എന്ന് എന്തിനാ വിളിക്കുന്നു രണ്ടാമത്? ഇപ്പൊ ദുഃഖമില്ലല്ലോ. ഇപ്പൊ ദുഃഖമുള്ളത് കൊണ്ട് ശൂദ്രൻ എന്ന് വിളിച്ചു എന്ന് ഭാഷകാരൻ നേരത്തെ പറഞ്ഞ വ്യാഖ്യാനത്തിന് നേരെ വിരുദ്ധമാണ് രണ്ടാമെന്ന് പറയുന്നത്. ശൂദ്രരീതി പൂർവോക്ത അനുകൃതി മാത്രം, അത് കാരണാന്തരാപേക്ഷയ പൂർവം. ഭാഷകാരന് മനസ്സിലായി ആദ്യത്തെ വ്യാഖ്യാനം അബദ്ധമാണ്, ഇവിടെ മനസ്സിലായി. എന്നാലും ദുർവ്യാഖ്യാനം ഒരു കള്ളം പറഞ്ഞാൽ അതിനെ സമർത്ഥിക്കാൻ പിന്നെ 100 കള്ളം പറയേണ്ടി. അത് തന്നെ ഇവിടെയും ചെയ്യണം. എന്താണ് ശൂദ്രമെന്ന് നേരത്തെ വിളിച്ചതുകൊണ്ട് ഇനി മാറ്റി വിളിക്കണ്ടെന്ന് വിചാരിച്ച് വിളിച്ചതേ ഉള്ളൂ എന്നാ പറയുന്നത്. പൂർവോക്ത അനുകൂലി മാത്രം. നമുക്കാരെങ്കിലും ഒരാളെ ദേഷ്യം എന്നൊരു ചീത്ത പറഞ്ഞു, പിന്നെ അയാളുമായിട്ട് സ്നേഹത്തിലായാലും മുമ്പെന്തായാലും ചീത്തയല്ലേ പറഞ്ഞു, അതുകൊണ്ട് ഇനിയും അത് തന്നെ പറയാം എന്ന് പറയുന്ന പോലെയാണ്. ഇത്രയും വലിയ യുക്തിവാദിയായ ആചാര്യന് ഇവിടെ എന്താ യുക്തിയുള്ളത് പറയാൻ? ഒരു വ്യക്തിയുണ്ട്, രണ്ടാമത് ശൂദ്ര എന്ന് വിളിച്ചത് മുമ്പ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു, അനുകൃതി മാത്രം എന്ന് പറഞ്ഞ ആദ്യം അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു. അത് കാരണേന്ദ്ര അപേക്ഷയ, വേറെ ദുഃഖമുള്ളത് കൊണ്ടൊന്നുമില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ദുഃഖമുള്ളത് കൊണ്ടാണ് ശൂദ്രൻ എന്ന് പറഞ്ഞത്, തൊട്ടടുത്ത് തന്നെ സ്വയം തിരുത്തേണ്ടി വന്നു. എന്തുകൊണ്ട്? ശ്രുതിയെ തിരുത്തി കഴിഞ്ഞാൽ ആ തിരുത്തിയ വാക്കിനെ സ്വയം തിരുത്തേണ്ടി വരും. അതാണ് ഇവിടെ ശങ്കരാചാര്യർക്കും പറ്റിയത്. അപ്പൊ കൃത്രിമത്വം എന്ന് പറയുന്നത് നിലനിൽക്കത്തില്ല, സത്യമേ നിലനിൽക്കത്തുള്ളൂ. കൃത്രിമത്വം കുറച്ച് സമയത്തേക്ക് നിലനിൽക്കും, പിന്നീടത് പോകും. അതിനാണ് ഇവിടെ ചട്ടമ്പിസ്വാമി പറയുന്നത് ഇത് കൃത്രിമ ഭാഷ്യമാണ്, നേരായ ഭാഷ്യമാണ്. ഇത് മനഃപൂർവ്വമുള്ള ഭാഷ്യമാണ്. ശൂദ്രന് എന്ത് അവകാശമാണ് ഉണ്ടായിരുന്നു അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത ഭാഷ്യമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇന്നത് കാരണാന്തരാപേക്ഷ പൂർവ്വം, മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ പറയാൻ പറ്റത്തില്ല. ഇവിടെ ദുഃഖം കൊണ്ട് ശൂദ്രൻ എന്ന് വിളിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മനസ്സിലാക്കാം ജ്ഞാനശ്വരൻ ശൂദ്രൻ തന്നെയാണ്, പക്ഷേ ശുദ്ധനാണ്, സദ്ഗുണസമ്പന്നനാണ്. അതുകൊണ്ടാണല്ലോ അന്നദാനം പോലെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നത്. സദ്ഗുണമുള്ളവർക്കല്ലേ അത് ചെയ്യാൻ പറ്റും. പക്ഷേ താനീ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസനയുടെ ഫലം എന്നറിഞ്ഞപ്പോ അതിനോട് ചെന്നുപെട്ടു, ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നുപെട്ടു. അപ്പൊ ആദ്യം കൊണ്ടുവന്ന് പോരാത്തതുകൊണ്ട് കൂടുതൽ ധനം കൊണ്ടുവന്നപ്പോ ഉപദേശിച്ചു എന്നാണ്. ഇതിനെ കുറിച്ച് ചട്ടമ്പി സ്വാമി പറയുന്നത്, ഗുരവ ബഹവോ സന്ധി ശിഷ്യ വിത്താപഹാരകാഹ. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, ശിഷ്യന്മാരുടെ വിത്തത്തെ അപഹരിക്കുന്നവര്, അതിൽപ്പെട്ട ഒരാളാണ് ഈ രൈക്കൻ എന്നാണ് ചട്ടമ്പി സ്വാമി പറയുന്നത്. ശിഷ്യന്റെ വിത്തത്തെ അപഹരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് എന്നാണ്. അവിടെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കുന്നില്ല. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതനുസരിച്ചാണെങ്കിൽ ഇവിടെ രഹിക്കുവാൻ ഒരു വിത്താപഹാരിയായ ഗുരുവായി സ്വീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ പറയുന്നതല്ല, വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പി സ്വാമി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കുക. അനേനൈവ മുഖേന വിദ്യാഗ്രഹണ തീർത്ഥേന ആലാപയിഷ്യഥ പറയുന്നു. വിദ്യാഗ്രഹണ യോഗ്യത പറയുന്നു. എന്താണ് നിന്റെ മകളുടെ മുഖമാണെന്ന് വെച്ചാൽ നിന്റെ മകളുടെ സൗന്ദര്യമാണെന്ന്. ഇത്രയും പച്ചയായിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു രോഹിക്കനെന്നാണ് അത് ചോദിക്കുന്നത്. അനേനൈവ മുഖേന വിദ്യാഗ്രഹണ തീർത്ഥേന, മുഖമാണ് വിദ്യാഗ്രഹണത്തിനുള്ള യോഗ്യത. ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞത് ബ്രഹ്മചാരി ധനം കൊടുക്കുന്നവൻ മേധാവി അവനാണ് വിദ്യക്കറിയ. തീർത്ഥം അതാണെന്നാണ്, തീർത്ഥം എന്ന് വെച്ചാൽ അധികാരം. ഇവിടെ പറയുന്നത് നിന്റെ മകളുടെ മുഖമാണ് തീർത്ഥം. ഇയാളെ കരുതിയല്ല വിദ്യ കൊടുക്കുന്നത്, മകളെ കൊടുത്തത് കൊണ്ടാണ് വിദ്യ കൊടുക്കുന്നത് എന്നാണ്. ഗ്രാമ രൈക്വപർണാമ വിഖ്യാത, രൈക്വപർണൻ എന്ന് വിഖ്യാതമായ ആ, രൈക്വന്റെ പേരിൽ വിഖ്യാതമായ ആ മഹാവൃഷേഷു ദേശേഷു എത്ര യേശു ഗ്രാമേഷു. രൈക്കുൻ അവിടെ ഇരുന്നു, രൈക്കുൻ ഈ ഉപാസനയെല്ലാം ചെയ്ത് സിദ്ധനായി. സിദ്ധനായതുകൊണ്ട് ആ സ്ഥലത്തിന് പേര് വന്ന എന്താണ്, രൈക്വപർണം എന്ന് പറയുന്നത്. വിഖ്യാത അങ്ങനെ പ്രസിദ്ധമായ സ്ഥലമാണ്. അപ്പൊ ഹംസങ്ങൾ പറഞ്ഞത് സത്യമാണ്, രൈക്കുൻ വിഖ്യാതനായിരുന്നു. ആ സ്ഥലം പോലും രഹിക്കുവിന്റെ പേരിലായി. പക്ഷേ രഹിക്കുന്ന ഇങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭാര്യ വേണം, സമ്പത്ത് വേണം, അങ്ങനെ ചില ആഗ്രഹങ്ങൾ കൂടി ഉണ്ടായിരുന്നു, ഭൂമി വേണം. അതുകൊണ്ട് എന്തു പറഞ്ഞു ജ്ഞാനേശ്വരൻ, ശരി നിന്റെ പേരിൽ പ്രസിദ്ധമായ ഈ സ്ഥലം, യേശു ഗ്രാമേഷു ഉപവാസ ഉഷിതവാൻ, നീ ഏത് ഗ്രാമത്തിലാണോ ഇത്രയും കാലം വസിച്ചത്, രൈക്വ താനസോ ഗ്രാമാൻ അദാ അസ്മൈ രൈക്വായ രാജ, ആ ഗ്രാമത്തെ ആ രൈക്വിനു എന്നെ നൽകി. തന്റെ മകളെയും കൊടുത്തിരിക്കുകയല്ലേ, അവൾക്ക് ജീവിക്കണ്ടേ, കഴിയാനുള്ള വസ്തുവകകളും കൊടുക്കണമല്ലോ. അതുകൊണ്ട് ആ ഗ്രാമവും രൈക്വിനു എന്നെ നൽകി. തസ്മൈ രാജ്ഞി ധനം ദത്ത ഉപദേഹിക്കും ചില ഉപാച വിദ്യാംസരിക്കും. അങ്ങനെ ധനം കൊടുത്തു കഴിഞ്ഞ ആ രൈക്കിനോടുകൂടി രൈക്കിന് വിദ്യ ഉപദേശിച്ചു. ഇവിടെ ചില സംശയങ്ങൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ, ഒന്ന് ഈ രൈക്കൻ ഇത്രയും ധനമൊക്കെ ആഗ്രഹിച്ച ഒരാള് പെൺകുട്ടിയെ കിട്ടിയപ്പോ വിദ്യ ഉപദേശിച്ചു, ഇതൊരു ശരിയായ ഗുരുവാണോ, അങ്ങനെയാണോ വിദ്യ ഉപദേശിക്കേണ്ടത്. ഇനി ജ്ഞാനശ്രുതി പോയി വിദ്യ സ്വീകരിച്ചു, ഇങ്ങനെയാണോ വിദ്യ സ്വീകരിക്കേണ്ടത്, പണവും മകളെയൊക്കെ കൊടുത്തിട്ടാണോ ഒരു വിദ്യ സ്വീകരിക്കേണ്ടത്, ഇതൊക്കെ ശരിയാണോ, വേദം ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള സംശയം ഇത് കേൾക്കുന്നവരുടെ മനസ്സിലുണ്ടാവും. വിദ്യ കൊടുക്കുന്നതിനും വിദ്യ സ്വീകരിക്കുന്നതിനും ഇതൊക്കെ ശരിയായ ഒരു രീതിയാണോ, അല്ലെങ്കിൽ ഒരു ഗുരു ഇങ്ങനെയാണോ വിദ്യ കൊടുക്കേണ്ടത്, ഇങ്ങനെ ആകാമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ എല്ലാം മനസ്സിൽ കാണും. ഈ സംശയം എന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് സമാധാനമൊന്നും പറയുന്നില്ല. ഇനി അടുത്ത് ഇത്രയൊക്കെ മനസ്സിലാക്കിയപ്പോൾ എന്ത് വിദ്യ കൊടുത്തതെന്നുള്ളതെന്ന് അറിയണം. അതുകൊണ്ട് മാത്രം ആ ഭാഗം കൂടെ, അല്ലെങ്കിൽ താഴ്ന്നതി നമ്മൾ വായിച്ചു പോകുന്ന ഭാഗമാണ്. പക്ഷെ ഒരു ജിജ്ഞാസ ഉണ്ടാവും, ഇത്രയും വലിയ ത്യാഗം ചെയ്ത് നേടിയ വിദ്യ എന്താ. ഇതിനെ സംവർഗവിദ്യ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പഞ്ചാഗ്നി വിദ്യ, സംവർഗവിദ്യ, ഇതെല്ലാം വേദങ്ങൾ പറയുന്ന ഉപാസനകളാണ്, അലൗകികമായ ഫലങ്ങളുള്ള ഉപാസന. വായുർവാവ സംവർഗോ യഥാവ അഗ്നി ഉദ്ധായതി വായുമേവ അപ്യേതി യഥാ സൂര്യോ അസ്തമേതി വായുമേവ അപ്യേതി യഥാ ചന്ദ്രോ അസ്തമേതി വായുമേവ അപ്യേതി. ഇവിടെ ആദ്യം വായുവിനെ കുറിച്ച് പറയുന്ന എന്താണോ, വായുർഭാവ സമ്പർഗോ, ഈ വായു തന്നെയാണ് സമ്പർഗം. സമ്പർഗം എന്നെന്താണോ അർത്ഥം പറഞ്ഞത് പറയുന്നു, സമ്പർഗ സമ്പർജന സംഗ്രഹണ സംഗ്രസനാ സമ്പർഗ, സംഗ്രഹിക്കുന്നത് കൊണ്ട് ഗ്രസിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് സമ്പർഗം എന്ന്. എന്താണത്? ശ്രുതി തന്നെ പറയുന്നു, യഥാ അഗ്നി ഉദ്വായതി വായുമേവ അപ്യേതി. എപ്പോഴാണോ ഈ അഗ്നി തീ അണഞ്ഞു പോകുന്നത്, അത് വായുവിലേക്കാണല്ലോ പോകുന്നത, അതിനോട് പറഞ്ഞ് സംവർജനം സംഗ്രഹണം സംഗ്രസനം എന്ന് പറഞ്ഞു. അഗ്നിയെ വായു ഗ്രസിക്കുന്നു. യഥാ സൂര്യോ അസ്തമേതി, സൂര്യൻ അസ്തമിക്കുന്നു, വായുമേവ അപ്യേതി, വായുവിനെയാണ് അത് പ്രാപിക്കുന്നത്. കാരണം വായു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രാണശക്തിയാണ്. അത് ഭാഷകാരനും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ ആ ശക്തി ആശ്രയിച്ചിട്ടാണല്ലോ സൂര്യൻ അപ്രത്യക്ഷമാകുന്നത്. വായുമേവ യഥാ ചന്ദ്രമോ അസ്തമേതി വായുമേവ അപ്യേതി, ചന്ദ്രൻ അസ്തമിക്കുന്നു, മറയുന്നു. എന്തുകൊണ്ട്? അതിന്റെ ചലനം കൊണ്ടാണ് അത് മറയുന്നത്. യഥാസ്യ അതുകൊണ്ട് വായു സമ്മർദ്ദമാണ്. അടുത്ത് യഥാ ആപ ഉച്ഛുഷ്യന്തി വായുമേവ അപിയന്തി വായുർഹേവ ഏതാൻ സർവാൻ സംവൃങ്ക്ത ഇത്യതിദൈവതം. യഥാപ ഉച്ഛുഷ്യന്തി വെള്ളം ഉണങ്ങിപ്പോകുന്നു കാറ്റടിച്ച്, വായുമേവ അപിയന്തി അതും വായുവിനെയാണല്ലോ പ്രാപിക്കുന്നത്, വെള്ളം വായുവിലാണല്ലോ വിലയിച്ചു പോകുന്നത്. വായുർഭേവ ഏതാൻ സർവാൻ സംവൃങ്കേ, അതാണ് സംവർഗം എന്ന് പറഞ്ഞു. വായു ഇതിനെല്ലാം സ്വീകരിക്കുന്നു, അതുകൊണ്ട് ഇത് അതിദൈവത ഉപാസനയാണ്. നമ്മുടെ വായു എന്ന് പറയുന്നത് ബാഹ്യമാണ്, സ്ഥൂലമാണ്, അത് കേവലം ഭൗതികമായ വായു മാത്രമല്ല, വായു ദേവതയോട് കൂടിയ വായു, അതാണ് അതിദൈവത ഉപാസന. കേവലം വായുവിനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ വായുവിന് പിന്നിലൊരു ദേവതാ ചൈതന്യമാണ്, അതിനാണ് ഉദ്ദേശിക്കുന്നത്. ആ ദേവതാ ചൈതന്യത്തിന്റെ വിശേഷതയാണ് ഇതിനെല്ലാം സംഗ്രസിക്കുക, വിഴുങ്ങിക്കളയുക, സ്വീകരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ചോദിച്ചത് എന്താണ്, അങ്ങ് ഏത് ദേവതയാണ് ഉപാസിക്കുന്നത്? ഇത് രേഖവൻ മറുപടി പറയുന്നതാണ്, ആ അതിദൈവത ഉപാസന അങ്ങനെയാണ്, ആ വായുദേവത. ഇനി അധ്യാത്മദേവതയുടെ ഉപാസനയെ കുറിച്ച്, അതേതാണ്? പ്രാണദേവതയാണ്. അതാണ് അടുത്ത് പറയുന്നത്, അത് അധ്യാത്മം പ്രാണോ വാവ സമ്പർഗസ്വപിതി പ്രാണം ഏവ വാഗപ്യേതി പ്രാണം ചക്ഷുഃ പ്രാണം ശ്രോത്രം പ്രാണം മനഃ പ്രണോ ഹേവ ഏതാൻ സർവാൻ സംവൃക്തൈതി അഥ അധ്യാത്മം. ഇനി അധ്യാത്മ ഉപാസനയെ കുറിച്ച് പറയുന്നു, പ്രാണോ വാവ സംവർഗ, പ്രാണനാണ് സംവർഗം എന്ന് പറയുന്നു. പ്രാണനെ അങ്ങനെ സ്വീകരിക്കുക സംവർഗമായി. സയദ സ്വപിതി എപ്പോഴാണോ അവൻ ഉറങ്ങുന്നത്, പ്രാണമേവ വാഗപ്യേതി ഈ വാഗേന്ദ്രിയം പ്രാണനിൽ ലയിക്കുന്നു, ജീവൻ എപ്പോഴാണോ ഉറങ്ങുന്നത്. പ്രാണം ചക്ഷുഃ ചക്ഷുഷ് പ്രാണനിൽ ലയിക്കുന്നു, പ്രാണം ശ്രോത്രം ഉറക്കത്തിൽ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അവിടെ പ്രാണൻ പ്രവർത്തിക്കുന്നു, ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. ശ്രോത്രം അതിൽ ലയിക്കുന്നു, പ്രാണം മനഃ മനസ്സതിൽ ലയിക്കുന്നു, പ്രാണോഹി ഏതാൻ സർവാൻ പ്രണിത്തെ പ്രാണൻ ഇതിനെയെല്ലാം തന്നിലേക്ക് സംഗ്രസനം ചെയ്യുന്നു, വിലയിപ്പിക്കുന്നു. അപ്പോ ഇതെന്താണെന്ന് പറഞ്ഞു, അധ്യാത്മം സമഷ്ടിയാണ് അധിദൈവം. ഈ ജീവൻ, ഈ ശരീരം, ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രാണനത് അധ്യാത്മം, ആത്മസംബന്ധിയായിട്ടുള്ളത്, ജീവസംബന്ധിയായിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ ശരീര സംബന്ധിയായിട്ടുള്ളതെന്നോ പറയാം അധ്യാത്മം. അപ്പൊ അവിടെ എന്താണോ ഈ പ്രാണദേവത, അതിനെ ധ്യാനിക്കുക. ഈ പ്രാണദേവത സർവത്തെയും സംഗ്രഹിക്കുന്നവനാണ്, ഈ വായുദേവത സർവത്തെയും സംഗ്രഹിക്കുന്നവനാണ്. തോ വാ ഏതോ തൗ സമ്മർഗോ വായുരേവ ദേവേഷു പ്രാണപ്രാണേഷു പറയുന്നു. ഈ ദേവതമാരിൽ ഈ രണ്ടുപേർക്കാണ് ഈ സമ്പർക്ക സ്വഭാവമുള്ളത്. ഒന്ന് ആ മഹാപ്രാണനും മറ്റൊന്ന് ഈ വായുവിൻ. ഇതെല്ലാം അവസാനം ഈ ഉപാസനയെല്ലാം ചെന്നെത്തുന്നത് പ്രജാപതിയിലാണ് എന്ന് ഞാൻ അടുത്തു വരുന്ന ഭാഗത്ത് പറയും. ഇനി ഇവിടെ ഉപാസന കഴിഞ്ഞ ഉപാസനയെ കുറിച്ചുള്ള ഉപദേശം ഇത്രയേ ഉള്ളൂ. ലൈക്കും ജ്ഞാനശ്രദ്ധിക്കും ഉപദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നീ ഇങ്ങനെ ഉപാസിക്കുക, പ്രാണനെയും വായുവിനെയും സമ്മർദ്ദ ദേവതകളായിട്ട് ഉപാസിക്കും. ഈ രണ്ട് ദേവതകളെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും പ്രാണന ഉപാസിച്ചാൽ അതിന് ഫലമുണ്ട്. അലൗകികമായ അത്ഭുതമായ സിദ്ധിവിശേഷങ്ങളൊക്കെ ഉണ്ടാവും. ആ ഉപാസന കൊണ്ടാണ് രൈവന് കീർത്തിയും സിദ്ധിയും എല്ലാം ഉണ്ടായത്. അതാണ് ജ്ഞാനശ്രദ്ധി ആകർഷിച്ചതും, ജ്ഞാനശ്രദ്ധി അത് സ്വീകരിച്ചതും. അത് വൈദികമായ ഉപാസന, അതിന്റെ ഫലം. അതിനകത്ത് അനാവശ്യമായിട്ടൊരു ജാതിവാദം എന്ന് തോന്നും. അതുകൊണ്ട് നമുക്കതിനു വേണ്ടി കുറച്ച് സമയവും കളയേണ്ടി വരും.